2022 ജനുവരി 23 ഞായർ വാരാന്ത്യ കൗമുദിയുടെ രണ്ടാം പേജിൽ നിന്ന് കനൽ പദങ്ങളിലൂടെ നടന്ന ഒരാൾ പ്രൊഫസർ ജി ബാലചന്ദ്രന്റെ ഇന്നലെയുടെ തീരത്ത് എന്ന പുസ്തകത്തെ കുറിച്ച് ഡോക്ടർ കായംകുളം യൂനുസ് തയ്യാറാക്കിയ ലേഖനം. വായിക്കുന്നത് രമ്യ. വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നവർക്ക് മാത്രമുള്ളതല്ല ലോകം എന്നത് എത്ര ഉദാഹരണം ചൂണ്ടിക്കാട്ടി വേണമെങ്കിലും നമുക്ക് തെളിയിക്കാം. കഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങളോട് പോരാടി വിജയം കൈവരിക്കുന്നവരുടെ കഥകൾ കൂടി ചേർന്നതാണ് നമ്മുടേതെന്ന് വരുമ്പോൾ അതിന്റെ മഹത്വം എത്രയോ മനോഹരമാണ്. കാറും കോളും നിറഞ്ഞ കടലലകളിൽ പോലും ആടിയുലിയാതെ വെളിച്ചത്തിന്റെ കീറുകൾ സ്വയം സൃഷ്ടിച്ച് ദുർലഭമായ സുവർണ നൂലുകൊണ്ട് തന്റെയും ചുറ്റുമുള്ളവരുടെയും ജീവിതത്തെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് ഗമിക്കുന്നവരുടെ ജീവിതം ലോകത്തിനാകെ മാതൃകയാണ്. മുച്ചൂടും നശിച്ചു പോകുമായിരുന്ന ജീവിതത്തെ പ്രകാശം ചൊരിയുന്ന വഴിവിളക്കായി പരിണമിപ്പിച്ച് പ്രഭ ചൊരിയുന്ന ഗോപുരമായി കെട്ടിപ്പടുത്ത പ്രൊഫസർ ജി ബാലചന്ദ്രന്റേത് അത്തരമൊരു ജീവിതമാണ്. ആലപ്പുഴയിലാണ് കഷ്ടപ്പാടുകളുടെ തീച്ചൂളയിൽ എല്ലാ സങ്കീർണതകളുടെയും നടുവിൽ അദ്ദേഹം ജനിക്കുന്നത്. ഒരു സാധാരണ തൊഴിലാളി കുടുംബത്തിൽ ഒരു ധിക്കാരിയുടെ ആവരണം അണിഞ്ഞു വളർന്നു വന്ന ബാലചന്ദ്രനിൽ നിശ്ചയദാർഢ്യത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും വിത്തുകൾ കുരുന്നിലെ മുള പൊട്ടിയിരുന്നു. ഒരു തികഞ്ഞ പോരാളിയുടെ മനസ്സും അന്നേ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് അന്നത്തെ കൊച്ചു ബാലചന്ദ്രനിൽ നിന്ന് ഇന്നത്തെ പ്രൊഫസർ ജി ബാലചന്ദ്രനിലേക്കുള്ള വളർച്ചയ്ക്ക് കാരണമായത്. പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു വന്ന് അതിന്റെ മുഴുവൻ ചൂടും ചൂരും അനുഭവിച്ച് പദം വരുത്തിയ ജീവിതമാണ് അദ്ദേഹത്തിന്റേത്. മൂത്ത സഹോദരൻ തങ്കപ്പിനെ കേവലം 30 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഒരു കൊലക്കേസിൽ പ്രതിയായി വധശിക്ഷയ്ക്ക് വിധേയനാക്കിയിരുന്നു. സ്വന്തം വീട് കത്തിച്ചാമ്പലാകുന്നതും അതിൽപ്പെട്ട് പൊള്ളലേറ്റ് അച്ഛൻ മരിക്കുന്നതും കാണാനുള്ള വിദ്യയും അദ്ദേഹത്തിനുണ്ടായി. വിദൂരമായ ആൻഡമാൻ ദ്വീപിൽ ആദ്യ പ്രസവത്തോടെ സഹോദരി കനകമ്മ മരിച്ചതും മറ്റൊരു മുറിവായി. പക്ഷേ ഈ മരണങ്ങളിലൊന്നും കാലിടറി വീഴാതെ പോരാടി തളരാതെ അദ്ദേഹം ജീവിതത്തെ സ്നേഹിച്ച് മുന്നോട്ടു പോയി. സ്വന്തം വിവാഹത്തിലും ഉണ്ടായി ഒരു വിപ്ലവം. മറ്റൊരു സമുദായത്തിൽ പിറന്ന ഇന്ദിരയെ പ്രണയിച്ച് വധുവായി മാല ചാർത്തുമ്പോൾ ഇരുഭാഗത്തു നിന്നുമുള്ള എതിർപ്പിന്റെ ഊക്കും ശക്തമായിരുന്നു. ആലപ്പുഴ സനാതന ധർമ്മ കലാലയത്തിലും തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലും യൂണിയൻ ചെയർമാനായിരുന്ന ബാലചന്ദ്രൻ ഒരണ സമരത്തിന്റെ ഒരു ഉൽപ്പന്നം കൂടിയായിരുന്നു. ആലപ്പുഴ എസ് ഡി കോളേജിന്റെ സാരഥികളായിരുന്ന പാപ്പാസ്വാമിയുടെയും രാമവർമ്മ തമ്പുരാന്റെയും രക്ഷാകർത്തൃത്വത്തിൽ അവിടെ അധ്യാപകനായ അദ്ദേഹവും സെന്റ് ജോസഫ് കോളേജിൽ അധ്യാപികയായ ഇന്ദിരയും ജീവിതം കെട്ടിപ്പടുക്കുമ്പോഴും പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരുന്നു. എങ്കിലും സ്വന്തം വീടും ഉത്തരവാദിത്വവും മറക്കാതിരുന്ന ബാലചന്ദ്രനെ രാഷ്ട്രീയത്തിലെ കൂട്ടുകാർ അതിന്റെ മറവിൽ എപ്പോഴും മൂലക്കിരുത്താനും ഒതുക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. മത്സരിക്കാനും ജയിക്കാനും ഉയരാനുമുള്ള നിരവധി അവസരങ്ങൾ അവർ അദ്ദേഹത്തിന് നിഷേധിച്ചു. ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പദവി വരെ എത്തിയ പ്രൊഫസർ ബാലചന്ദ്രനെ ചിറയൻകീഴ് ലോക്സഭാ സീറ്റിൽ മത്സരിക്കാനുള്ള അവസരമാണ് ഒടുവിൽ കൈവന്നതെങ്കിലും സ്വന്തം പാർട്ടിക്കാരുടെ തന്നെ കാലുവാരലിൽ പരാജയം നുണയേണ്ടി വന്നു. അക്കാര്യവും ആത്മകഥയിൽ വിശദമായി തന്നെ അദ്ദേഹം വരച്ചു വച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കയർ ബോർഡ്, കേരള സർക്കാരിന്റെ ചുമതലയിലുള്ള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കാപ്പെക്സ് എന്നിവയുടെ ചെയർമാൻ പദവി വഹിച്ചത് കർമ്മവീതിയിലെ രാഷ്ട്രീയ നേട്ടങ്ങളായി ചൂണ്ടിക്കാണിക്കാം. തോന്നക്കൽ ആശാൻ സ്മാരകത്തിന്റെ അധ്യക്ഷനായതും അദ്ദേഹം നിയോഗമായി കരുതുന്നു. അക്ഷരശാല പ്രസും സമന്വയം എന്ന സാഹിത്യ പ്രസിദ്ധീകരണവും സ്ഥാപിച്ച് കൈപൊള്ളിയ ബാലചന്ദ്രനെ എഴുത്ത് രാഷ്ട്രീയത്തിനിടയിൽ മാറ്റിവെക്കേണ്ടി വന്ന കർമ്മ മേഖലയായി. തകഴിയുടെ സർഗപദങ്ങൾ, തകഴി കഥയുടെ രാജശില്പി, അനുഭവങ്ങളുടെ അകത്തളങ്ങളിൽ എന്നീ കൃതികൾ തിരക്കുപിടിച്ച ജീവിതത്തിനിടയിൽ രചിക്കാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി അദ്ദേഹം കരുതുന്നു. അദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്. പോലീസ് ഐജി IB റാണിയും ആലപ്പുഴ ബാറിലെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജീവനും. കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച ഇന്നലെയുടെ തീരത്ത് എന്ന പുസ്തകത്തിന്റെ വില 399 രൂപ.